ഈ ദിവസങ്ങളിൽ നാം സഖര്യാ പ്രവചനമാകുന്നുവല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ഒരു പ്രവചന ഭാഗം നാം ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 70 വർഷം അന്യദേശത്ത് അടിമവേല ചെയ്തതിനു ശേഷം മടങ്ങി വന്ന അപ്രസക്തമായ ഒരു ചെറിയ കൂട്ടം, അവരുടെ രാഷ്ട്രീയ നേതാവ് സെരുബാബേലും മത നേതാവ് മഹാപുരോഹിതനായിരുന്ന യോശുവയുമായിരുന്നു. 70 വർഷം ബാബിലോണിൽ അവർ നിരാശയിലും കഷ്ടത്തിലും കഴിഞ്ഞു. സ്വന്തം ദേശത്ത് വന്നപ്പോഴും സ്ഥിതി ഒട്ടും മെച്ചമായില്ല. ശത്രുക്കളിൽ നിന്നുമുള്ള എതിർപ്പ്, തങ്ങളുടെ തന്നെ പരിമിതികൾ, ഇതെല്ലാം ജനത്തെ ആകെ തളർത്തി. ദേവാലയം പണിയുവാൻ വന്ന അവർ സ്വാർത്ഥമതികളായി, അവർ തകർന്നുപോയി. ഈ സാഹചര്യത്തിലാണ് പ്രവാചകന്മാരായ ഹഗ്ഗായിയും സഖര്യാവും ജനത്തെ യഹോവയുടെ അരുളപ്പാടുകൾ അറിയിച്ച് പ്രോത്സാഹിപ്പിച്ചത്. സഖര്യ പ്രവാചകൻ ജനത്തെ പ്രോത്സാഹിപ്പിച്ച രീതി വളരെ രസകരമായി. ദൈവം സഖര്യാവിന് 10 ദർശനങ്ങൾ നൽകി. അതിൽ കൂടി ദൈവം ജനത്തോട് സംസാരിച്ചു. സഖര്യാവ് കണ്ട 5-ാമത്തെ ദർശനമാകുന്നു നാം ഇന്നലെ പഠിക്കുവാൻ ആരംഭിച്ചത്. സഖര്യ പ്രവചനം 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നാം ഇന്നലെ പഠിച്ചു കഴിഞ്ഞല്ലോ. അതിൽ മഹാപുരോഹിതനായ യോശുവയെ സാത്താൻ കുറ്റം ചുമത്തുന്നതാണ് നാം കണ്ടത്. യോശുവയെ സാത്താൻ കുറ്റം ചുമത്തുവാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞതായിരുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മഹാപുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ അനുവദിച്ചിരുന്നില്ല എന്ന് നാം ചിന്തിച്ചല്ലോ. മഹാപുരോഹിതൻ എപ്പോഴും ഇസ്രായേൽ ജനത്തെ മുഴുവൻ പ്രതിനിധീകരിച്ചിരുന്ന വ്യക്തിയാണ്. ഈ കാര്യത്തിലും ആ ജനത്തിന്റെ സ്ഥിതിയാകുന്നു സഖര്യാവ് ദർശനത്തിൽ കാണുന്നത്. പക്ഷേ ദൈവം തന്റെ മക്കളെ കരുതുന്നതും പരിപാലിക്കുന്നതുമായ വിധങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേ. 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഞാൻ ആദ്യം വായിക്കട്ടെ. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവനോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരളി ചെയ്തു. പഴയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാകുന്നു ഇതെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മുഷിഞ്ഞ വസ്ത്രവുമായി യോശുവയ്ക്ക് നീതിമാനായ വിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ നിൽപ്പാൻ സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. അതുമാത്രമല്ല, അവന്റെ ബലഹീനതയും വെളിപ്പെടുത്തിയിരുന്നു. യോശുവ മുഷിഞ്ഞും വൃത്തികെട്ടും ഇരുന്നത് സത്യത്തിൽ സാത്താൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. കാരണം പ്രതിയോഗിക്ക് അവന്റെ മേൽ വിരൽ ചൂണ്ടുവാൻ ഒരു അവസരമായിരുന്നു അത്. യോശുവ ഇസ്രായേൽ ജനത്തെ മാത്രമല്ല പ്രതിനിധീകരിക്കുന്നത്, അവൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്നു. അവനിൽ ഒരു വിശ്വാസിയുടെ പാപം നാം കാണുന്നു. യോശുവ ദൈവസന്നിധിയിലുള്ള ഒരു പുരോഹിതനായിരുന്നു. പഴയ നിയമത്തിൽ ദൈവമായിരുന്നല്ലോ പുരോഹിതന്മാരെ നിയമിച്ചിരുന്നത്. ഇന്ന് എല്ലാ വിശ്വാസികളും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ പുരോഹിതന്മാരാണ്. പക്ഷേ നമ്മിൽ ചിലർ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ടാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. താങ്കൾ ഇപ്പോൾ ഒരുപക്ഷെ പറഞ്ഞിരിക്കും, അത് ശരിയാണ്, പക്ഷെ ഞാൻ ക്രിസ്തുവിന്റെ നീതിയാണല്ലോ ധരിച്ചിരിക്കുന്നത് എന്ന്. താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവിടുത്തെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാകുന്നു എന്ന ഉറപ്പുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞത് സത്യമാണ്. കൃത്യമായും അതുതന്നെയാണ് ഇവിടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചിത്രം. പാപത്തെ പ്രതിനിധീകരിക്കുന്ന വൃത്തികെട്ട വസ്ത്രം അവനിൽ നിന്നും ഉരിഞ്ഞുകളഞ്ഞ് ക്രിസ്തുവിന്റെ നീതിയുടെ പ്രതീകമായ വൃത്തിയുള്ള വസ്ത്രം അവനെ ധരിപ്പിക്കാം. താങ്കളുടെയും എന്റെയും ആത്മരക്ഷയെ ചിത്രീകരിക്കുന്നത് അത്രേ ഇത്. അതുകൊണ്ടാണ് ഈ ഭാഗം തിരുവചനത്തിലെ തന്നെ അതിമഹത്തായ ഭാഗങ്ങളിൽ ഒന്നായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ശ്രദ്ധയെ ഞാൻ റോമാലേഖനത്തിലേക്ക് ഒന്ന് ക്ഷണിക്കട്ടെ. റോമാലേഖനത്തിലെ 3 അധ്യായങ്ങളിൽ മനുഷ്യവർഗം മുഴുവൻ ദൈവസന്നിധിയിൽ പാപികളാകുന്നു എന്നത്രേ നമ്മെ കാണിക്കുന്നത്. നാം എല്ലാവരും ദൈവസന്നിധിയിൽ വൃത്തികെട്ടവരാണ്, അശുദ്ധരാണ്. നമ്മുടെ നീതി, അതായത് നമുക്ക് ചെയ്യാവുന്നതിലേക്കും ഏറ്റവും നല്ലത് ദൈവദൃഷ്ടിയിൽ കറ പുരണ്ട തുണിക്കഷ്ണം പോലെയാകുന്നു. നാം യോശുവയുടെ സ്ഥിതിയിൽ അത്രേ ആയിരിക്കുന്നത്. നമ്മുടെ ഈ ദുസ്ഥിതിയിൽ നാം എന്ത് ചെയ്യുവാൻ പോകുന്നു സുഹൃത്തെ? സ്വന്ത പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നല്ലോ. ഇങ്ങനെ മുൻപോട്ട് പോയാൽ നിത്യം നരകം നിശ്ചയമല്ലേ? മഹാപുരോഹിതനായ യോശുവയെ സാത്താൻ കുറ്റം ചുമത്തുന്നു, പിന്നെ നമ്മെ വെറുതെ വിടുമോ? ഈ സ്ഥിതിയിൽ നിന്നും ഒരു വിടുതലിന് ഒരു മാർഗമുണ്ട്. ദൈവം നൽകുന്ന ഉത്തരം തന്നെ ശ്രദ്ധിക്കൂ. റോമലേഖനം 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, അതാണ് ഈ അശുദ്ധനായ മനുഷ്യൻ ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നതിനു വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരു മാർഗം. റോമലേഖനം 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രേ നീതീകരിക്കപ്പെടുന്നത്. ഇവിടെ എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം വരുന്നു. കാരണം ക്രിസ്തു മരിച്ചു, തൻ്റെ രക്തം നമുക്ക് വേണ്ടി അവൻ ചൊരിഞ്ഞു, അങ്ങനെ നമ്മുടെ കറപുരണ്ട വസ്ത്രങ്ങളുമായി അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ അവൻ അവസരമൊരുക്കി. നമ്മുടെ സ്വയനീതിയായ കറപുരണ്ട തുണി ഒരിക്കലും അവിടെ നിന്ന് അംഗീകരിക്കില്ല. അവൻ അത് നമ്മിൽ നിന്നും മാറ്റിയിട്ട് നമ്മെ ക്രിസ്തുവിൻ്റെ നീതി ധരിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അതെ, ക്രിസ്തുവിൻ്റെ നീതി ധരിച്ചുകൊണ്ട് നാം നിൽക്കുമ്പോൾ ആരും, അതെ സൃഷ്ടികളിൽ ഒന്നും നമ്മെ കുറ്റം ചുമത്തില്ല. കാരണം നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്. ആ അവസ്ഥ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണെന്നറിയാമോ? റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. എത്ര നല്ല രക്ഷകനാകുന്നു നമുക്കുള്ളത്! അവനെ നമ്മുടെ രക്ഷകനായി നാം അംഗീകരിക്കുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മിൽ നിന്നും എടുത്തു കളയുക മാത്രമല്ല, അതെ നമ്മുടെ മുഷിഞ്ഞ വസ്ത്രം നീക്കുക മാത്രമല്ല, പിന്നെയോ അവൻ നമ്മെ തൻ്റെ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കും. അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരായി ആർക്കും ഒരു കുറ്റവും ചുമത്തുവാൻ സാധ്യമല്ല. അവിടുത്തെ കരങ്ങളിൽ നിന്നും നമ്മെ തട്ടിയെടുക്കുവാൻ ആർക്കും സാധ്യമല്ല. നാം അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കും. അതെ, അവിടുത്തെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവൻ നമ്മെ രക്ഷിക്കും, കാത്തു സൂക്ഷിക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവ പൈതലായി എന്നുറപ്പുള്ള സുഹൃത്തെ ധൈര്യപ്പെടൂ, ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഇന്നും പാപത്തിൽ ജീവിക്കുന്ന സുഹൃത്തെ, താങ്കൾക്ക് ഈ അനുഗ്രഹീത അവസ്ഥ നൽകുവാൻ ക്രിസ്തു കാത്തിരിക്കുന്നു. എന്തിന് വൃത്തികേടായി ജീവിക്കണം? എന്തിന് മറ്റുള്ളവർ നമ്മെ കുറ്റം ചുമത്തണം? ക്രിസ്തുവിൻ്റെ നീതി ധരിച്ച വ്യക്തിയായി മുൻപോട്ട് പോകുവാൻ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരൂ. ആ പശ്ചാത്തലത്തിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ദൈവ പൈതൽ പാപത്തിൽ വീഴുവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ ദൈവ പൈതൽ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള മറുപടി വിശുദ്ധ യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാനും നിങ്ങളും ദൈവവുമായുള്ള കൂട്ടായ്മ ഇല്ലാത്തവരാകുമ്പോൾ നമുക്ക് വളരെ വലിയ നഷ്ടമാകുന്നു സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും സകല സന്തോഷവും നഷ്ടപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നിന്നും സകല ശക്തിയും നഷ്ടമാകും. നമ്മുടെ ഉറപ്പ് പോലും, അതെ നാം ദൈവമക്കളാകുന്നു എന്ന ഉറപ്പ് പോലും നഷ്ടമാകുവാൻ സാധ്യതയുണ്ട്. അനേകർക്കും തങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം ആത്മരക്ഷയെക്കുറിച്ചുള്ള ഉറപ്പില്ല. കാരണം തങ്ങളുടെ ജീവിതത്തിലെ പാപമാകുന്നു അതിന് കാരണം. വേറൊരു വലിയ പദവി നമുക്ക് നഷ്ടമാകുന്നത് എന്തെന്നാൽ ദൈവത്തിനെ ശുശ്രൂഷ ചെയ്യുക എന്ന പദവി അത്രേ. ഒരു കാലത്ത് വളരെ സന്തോഷത്തോടും ശക്തിയോടും പ്രവർത്തിച്ചിരുന്ന അനേകരും ഇന്നാകെ തളർന്നു പോയിരിക്കുന്നു. മറ്റുള്ളവരെ വിമർശിക്കുവാൻ മാത്രമേ വായ് തുറന്നാൽ അവർക്ക് സമയമുള്ളൂ, സൗകര്യമുള്ളൂ. ആത്മീയമായി ആകെ തളർന്ന ഇവർ ഒരു ശാപമായി തീർന്നിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, പാപം. ദാവീദ് രാജാവിൻ്റെ അനുഭവം ഓർക്കുന്നില്ലേ? പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകലപ്പെട്ട ദാവീദ് 51-ാം സങ്കീർത്തനം പാടുമ്പോൾ രക്ഷയുടെ സന്തോഷം തനിക്ക് തിരികെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ട സുഹൃത്തെ, എത്ര നാൾ ഇങ്ങനെ മുൻപോട്ട് പോകും? ജീവിതത്തിൽ വന്ന പാപം ഏറ്റുപറയില്ലേ? ആ കാണിച്ച കള്ളം, അവിശ്വസ്തനായി തീർന്ന അവസ്ഥ, അശുദ്ധിയിൽ ജീവിച്ചത് ഏറ്റുപറയൂ, ഉപേക്ഷിക്കൂ, രക്ഷയുടെ സന്തോഷം വീണ്ടും പ്രാപിക്കൂ. അതിനായി കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി സമർപ്പിക്കൂ. ദൈവത്തിൻ്റെ മഹാപുരോഹിതനായി അവിടുത്തെ സന്നിധിയിൽ യോശുവയ്ക്ക് നിൽക്കണം എങ്കിൽ അവൻ മാലിന്യമൊന്നുമില്ലാത്ത വസ്ത്രം ധരിക്കണം. അതെ, ദൈവം വിശുദ്ധ വസ്ത്രം നൽകും. എങ്ങനെ? കരുണയൊന്നുകൊണ്ട് മാത്രം. ദേവാലയത്തിൽ ഒരു കൃപാസനം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കും ഒരു കൃപാസനമുണ്ട്. യോഹന്നാന്റെ 1:2 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ, അതെ ക്രിസ്തു, നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ആകുന്നു. എത്ര ആശ്ചര്യജനകമായിരിക്കുന്നു ഇതല്ലേ? ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് നൽകുന്ന മഹത്വകരമായ ഒരു ചിത്രം തന്നെയാകുന്നു ഇത്. നാം എത്ര മുഷിഞ്ഞവരാണെങ്കിൽ തന്നെയും നമ്മെ ദൈവസന്നിധിയിൽ വീണ്ടും ചേർത്ത് സന്തുഷ്ടമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുവാൻ ക്രിസ്തു മതിയായവനാണ്. സ്നേഹവാനായ അവിടുത്തെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ അവൻ നമ്മെ അനുഗ്രഹിക്കും. കടന്നു വരും സുഹൃത്തെ. ഇപ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തു എന്ന കാര്യത്തിൽ താങ്കൾക്ക് എതിർപ്പുണ്ടായിരിക്കും. അത് അനീതിയല്ലേ എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അവർ ആകർഷകമായിരുന്നതിനാലാണ് ദൈവം അവരെ തെരഞ്ഞെടുത്തതെന്ന് ചിന്തിക്കുന്നോ? ഒരിക്കലുമല്ല. അവിടുന്ന് അവരെ ആ കാരണത്താൽ അല്ല തെരഞ്ഞെടുത്തത്. ബോവസിനോട് രൂത്ത് ചോദിച്ച കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ? ഇതാണ് രൂത്ത് ചോദിച്ചത്. അതിനുള്ള മറുപടി ഞാൻ രൂത്തിനോട് പറഞ്ഞാൽ അത് ഇപ്രകാരമായിരിക്കും. രൂത്തെ, നീ വീട്ടിൽ പോയി ആ കണ്ണാടിയുടെ മുൻപിൽ നിന്നൊന്ന് നോക്കൂ. അപ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ബോവസിന് നിന്നിൽ സ്നേഹമായതെന്ന്. നീ സുന്ദരിയാകുന്നു. ആര് കണ്ടാലും ആഗ്രഹിക്കുന്ന സൗന്ദര്യം. അത് രൂത്തിന്റെ കാര്യത്തിൽ ശരിയായിരിക്കും. എന്നാൽ എന്റെ വിഷയത്തിൽ ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്നോട് പറയരുത് ഞാൻ അവൻ ആകർഷിക്കത്തക്കവണ്ണം എന്തെങ്കിലുമുള്ള വ്യക്തിയാകുന്നു എന്ന്. ഞാൻ അത് ചെയ്തു കഴിഞ്ഞതാണ് അതെ കണ്ണാടിയിൽ നോക്കുന്നത്. ഞാൻ എൻ്റെ രൂപം ആത്മീയ കണ്ണാടിയിൽ കണ്ടതാണ്. ഒരു പാപി, അധമ പാപി, ക്രിസ്തുവിൻ്റെ നീതി ധരിക്കേണ്ട ഒരു പാപി. ഞാൻ ആകെ മുഷിഞ്ഞ സ്ഥിതിയിലായിരുന്നു. എൻ്റെ ആത്മീയ വസ്ത്രം മുഷിഞ്ഞതായിരുന്നു. പക്ഷെ ക്രിസ്തു എന്നെ വിചാരിച്ചു. അവൻ തൻ്റെ നീതി എന്നെ ധരിപ്പിച്ചു. അതെ, ഉത്സവ വസ്ത്രം അവൻ എന്നെ ധരിപ്പിച്ചു. എത്ര ആനന്ദത്തിൻ്റെ ജീവിതമാകുന്നു അങ്ങനെയുള്ള ജീവിതം എന്ന് നാം ഓർക്കണം. 3:5 നാം വായിക്കുന്ന, അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു. മഹാപുരോഹിതനായ യോശുവയുടെ തലയിൽ മുടി വെക്കുന്നു. ഇത് വളരെ മനോഹരമായ ഒരു പ്രതീകമത്രേ. മഹാപുരോഹിതന്റെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു മുടിയും ഉൾപ്പെട്ടിരുന്നു. പുറപ്പാട് ദിവസം 28:36 വെളിച്ചത്തിൽ ആ മുടിമേലെ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ആദ്യം നാം യോശുവയെ കണ്ടപ്പോൾ അവനൊരു മുടിയില്ലായിരുന്നു. കാരണം ആ മുഷിഞ്ഞ പഴയ വസ്ത്രങ്ങളിൽ അവൻ ഒരിക്കലും യഹോവയ്ക്ക് വിശുദ്ധനായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതാ അവന്റെ തലമേൽ വെക്കുവാൻ ഒരു മുടി നൽകിയിരിക്കുന്നു. അതിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഭാവിയിൽ ഇസ്രായേലിനെ ദൈവം ഉപയോഗിക്കുവാൻ പോകുന്നത് പോലെ യോശുവയെ ദൈവം സക്രിയാവിന്റെ സമയത്ത് ഉപയോഗിക്കുവാൻ പോകുന്നു. ക്രിസ്തുവിന്റെ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷം മഹോപദ്രവ കാലത്ത് ഇസ്രായേൽ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സാക്ഷികളായിരിക്കും. അതിനുശേഷം 1000 വാഴ്ചയുടെ സമയത്ത് ആ ജനം മുഴുവനും ഭൂമിയിൽ ദൈവത്തിന്റെ പുരോഹിതന്മാർ ആയിരിക്കും. 6:7 നാം വായിക്കുന്നത്, യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. ഈ വായിച്ച വാക്യങ്ങളുടെ വിശദീകരണം വ്യക്തമാണല്ലോ. യോശുവ ആകെ മലിനമായിരുന്നു. പക്ഷെ തന്റെ കൃപയും കരുണയും നൽകത്തക്ക വണ്ണം ദൈവത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. ഇപ്പോൾ യോശുവ വിശുദ്ധീകരിക്കപ്പെട്ടു, അതെ രക്ഷപ്പെട്ടു. പക്ഷേ ദൈവം പറയുന്നു, നിന്നെ ഉപയോഗിക്കണമെങ്കിൽ നീ വിശുദ്ധനായിരിക്കണം, നീ എന്റെ വഴികളിൽ നടക്കണം, നീ എന്നോട് അനുസരണമുള്ളവനായിരിക്കണം. യോശുവയോട് മാത്രമല്ല ദൈവം ഇത് അരളി ചെയ്യുന്നത്, അവൻ ആ രാജ്യത്തോടും ഇന്ന് ജീവിക്കുന്ന എന്നോടും നിങ്ങളോടും ഇത് അരളി ചെയ്യുന്നു. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന്. കൃപയാൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ എന്തുമാകാം എന്നൊരു ധാരണ അനേകരുടെയും ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. കൂടുതൽ വഷളത്വത്തിലേക്ക് മാത്രമേ ഈ തെറ്റിദ്ധാരണ താങ്കളെ നയിക്കൂ. സുഹൃത്തെ, ഈ ചിന്താഗതി സ്വയം വിരുദ്ധമായ ഒന്നാകുന്നു. ഞാൻ പറയട്ടെ, താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തും പ്രവർത്തിച്ച് ജീവിക്കുന്നെങ്കിൽ താങ്കൾ ദൈവകൃപയിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല. കാരണം താങ്കളെ രക്ഷിക്കുവാനായി തൻ്റെ ജീവനെ നൽകിയ വ്യക്തിയെ തീർച്ചയായും താങ്കൾ സ്നേഹിക്കും, ആത്മാർത്ഥമായി സ്നേഹിക്കും. അവിടെ കൃപ എന്ന് പറയുമ്പോൾ താങ്കൾ ആ കൃപയിൽ ആശ്രയിക്കുകയാണ്. ആ കൃപയാൽ താങ്കൾ ഒരു വിശുദ്ധ ജീവിതത്തിനു വേണ്ടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. താങ്കളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല അത്. സ്വയം താങ്കൾ യഥാർത്ഥമായും കർത്താവിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥമായി അവനിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, താങ്കൾ അവനിൽ വിശ്രമിക്കും, അവനിൽ പ്രമോദിക്കും. അവനിലാകുന്നു താങ്കൾ വിശ്രമിക്കുന്നതെങ്കിൽ അവനോട് അനുസരണയുള്ള വ്യക്തിയാകും. അവിടുന്ന് ആഗ്രഹിക്കുന്നത് മാത്രം പ്രവർത്തിക്കുവാൻ വാഞ്ചിയുള്ള വ്യക്തിയായും താങ്കൾ തീരും. മറ്റ് ഒരു വിധത്തിലും ആകുവാൻ സാധ്യതയില്ല. തീർച്ചയായും തെറ്റിനെ തെറ്റെന്ന് മനസ്സിലാക്കി വെറുക്കുന്ന മനോഭാവം താങ്കളിൽ ഉണ്ടാകും. അതുണ്ടാകുന്നത് താങ്കൾ അവനിൽ ജീവിക്കുമ്പോൾ, അവൻ താങ്കളിൽ ജീവിക്കുമ്പോൾ മാത്രമാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് ദൈവപ്രസാദം പ്രാപിക്കാം എന്ന് കരുതരുത്. അങ്ങനെ പ്രസാദിക്കുന്നത് ദൈവമല്ല എന്നറിയാമല്ലോ. താങ്കളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാകുന്നു. അതെ, ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരാകണം. ആ ലക്ഷ്യത്തോടെ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ സാധിക്കൂ. അശുദ്ധി ദൈവം അംഗീകരിക്കുന്നില്ല. അശുദ്ധി അകറ്റുവാൻ താങ്കൾ താല്പര്യപ്പെടുന്നെങ്കിൽ താങ്കളെ അവിടുന്ന് അംഗീകരിക്കും. ഒരിക്കലും ഒരു തീരുമാനമെടുത്തിട്ട് പിന്മാറിപ്പോയ വ്യക്തിയിൽ ദൈവം പ്രസാദിക്കും എന്നെങ്ങനെ പറയുവാൻ കഴിയും? വളർച്ച നമ്മിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രവാചകൻ കണ്ട അഞ്ചാമത്തെ ദർശനം ഇവിടെ അവസാനിക്കുന്നു. 8 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകന്റെ 6-ാമത്തെ ദർശനം അത്രേ നാം കാണുന്നത്. അതും കൂടി നമുക്കിന്ന് പഠിക്കണം. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവീൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എൻ്റെ ദാസനായ മുള എന്നവനെ വരുത്തും. എൻ്റെ ദാസനായ മുള എന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള അതിമഹത്തായ ഒരു ചിത്രമാകുന്നു. മശിഹായെ കുറിക്കുന്ന സുപരിചിതമായ ഒരു ചിത്രീകരണമാകുന്നു മുള എന്നത്. രക്ഷകനായുള്ള മശിഹായുടെ ആദ്യത്തെ വരവിനെ കുറിച്ച് പ്രവചിക്കുവാൻ യെശയ്യാ ദീർഘദർശി ഈ ചിത്രീകരണം ഉപയോഗിച്ചു. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതായ ആ സമയത്തെ, അതെ, കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണത്. രാജാവായി ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ച് പറയുവാനാണ് യിരെമ്യാവ് ഈ ചിത്രീകരണം ഉപയോഗിച്ചത്. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവീൻ. ദൈവം ഇവിടെ സംബോധന ചെയ്യുന്നത് യോശുവയെയും തൻ്റെ കൂടെയുള്ള പുരോഹിതന്മാരെയും ആകുന്നു. ഇനിയും ദൈവം അവർക്ക് നൽകുന്ന ദൂതെന്താകുന്നു? 8-ാം വാക്യത്തിൽ അതിനുള്ള മറുപടിയുണ്ട്. ഞാൻ യോശുവയെയും കൂടെയുള്ള പുരോഹിതന്മാരെയും അവരുടെ സ്ഥാനത്തു നിന്നും നീക്കിക്കളകയില്ല. എനിക്ക് അവരെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. വരുവാനുള്ള മശിഹായുടെ ഒരു മാതൃകയാണ് അവർ. അവൻ എൻ്റെ പ്രവർത്തനം പൂർണ്ണമായി ചെയ്യും. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്, ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണും ഉണ്ട്. ഞാൻ അതിൻ്റെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ അകൃത്യം പോക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. മുള, അതെ, കല്ലും കൂടിയാകുന്നു. അതെ, ആ വലിയ പ്രതിമയുടെ ദർശനത്തിൽ ദാനിയൽ കണ്ട കല്ല്. ദാനിയൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 34-ും 35-ാം വാക്യങ്ങൾ. ഒരേ കല്ലിന്മേൽ 7 കണ്ണുമുണ്ട്. 7 എന്ന സംഖ്യ പൂർണ്ണതയെ അല്ല, തികവിനെ കാണിക്കുന്നതാണ്. 7 കണ്ണുകൾ ക്രിസ്തുവിന്റെ തികഞ്ഞ അറിവിനെയും ജ്ഞാനത്തെയും കാണിക്കുന്നു. കൊലോസിലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു എന്നത്ര. ക്രിസ്തു നമുക്ക് ജ്ഞാനമായി തീർന്നു. കാരണം അവനിൽ സകല ജ്ഞാനവുമുണ്ട്. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോക്കും. ഈ പറഞ്ഞത് നമ്മുടെ സമയത്ത് സംഭവിച്ചോ? ഇല്ല, അത് ഇതുവരെ സംഭവിച്ചില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ ഭാവിയിൽ അത് സംഭവിക്കും. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ ഇസ്രായേലിന്റെ അകൃത്യം അവൻ ഒറ്റ ദിവസം കൊണ്ട് നീക്കും. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്നാളിൽ നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിന് കീഴിലേക്കും ക്ഷണിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ എന്നതുകൊണ്ട് യഹോവയുടെ ദിവസമാകുന്നു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിന് കീഴിലേക്കും ക്ഷണിക്കും. എന്നതിനാൽ ആ നാളിൽ അവർ സമാധാനത്തോടും ആനന്ദത്തോടും കഴിഞ്ഞുകൂടുമെന്നത്രേ അർത്ഥമാക്കുന്നത്. ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറുള്ളവരെ അനുഗ്രഹിക്കുവാൻ ദൈവം തയ്യാറാണ്. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന യോശുവ, അതെ, വസ്ത്രം മുഷിഞ്ഞിരുന്ന അവസ്ഥയിൽ ദൈവം യോശുവയെ കൈക്കൊള്ളുന്നു. അവനെ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് വീണ്ടും ശുശ്രൂഷ ചെയ്യിക്കുന്നു. എത്ര വലിയ പാപിയെയും അംഗീകരിക്കുവാൻ സന്മനസ്സുള്ള സ്നേഹവാനായ ദൈവം, അതെ, അവിടുന്ന് എത്ര ആർദ്രതയോടെയാണ് നമ്മെ പരിപാലിക്കുന്നത്. നിരാശയിൽ കഴിയുന്ന പ്രിയ സുഹൃത്തെ, താങ്കളെ യഥാസ്ഥാനപ്പെടുത്തുവാനും ആരും കുറ്റം വിധിക്കാത്തതുപോലെ വീണ്ടും ശുശ്രൂഷയിലാക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവഹിതത്തിനായി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ താങ്കൾ തയ്യാറാണോ?